الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أعوذ بالله السميع العليم من الشيطان الرجيم. ليس لك من الأمر شيء أو يتوب عليهم أو يعذبهم فإنهم ظالمون. ولله ما في السماوات وما في الأرض، يغفر لمن يشاء ويعذب من يشاء، والله غفور رحيم. يا ايها الذين امنوا لا تاكلوا الربا اضعافا مضاعفا، واتقوا الله لعلكم تفلحون. واتقوا النار التي اعدت للكافرين، واتقوا الله والرسول لعلكم ترحمون. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض، أعدت للمتقين. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس، والله يحب المحسنين. صدق الله العظيم. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വളരെ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ നമ്മളെ ഈ ക്ലാസ് നടന്നുകൊണ്ട്, ഒരു ഭാഗത്ത് കൊറോണ മാരക രോഗം, അപ്പുറത്ത് കാലവർഷക്കെടുതികളും കാറ്റും മഴയും കടലെടുക്കലും ഒക്കെ ആയിട്ട് മൊത്തം നമ്മുടെ നാട്ടിലെ ആളുകൾ വളരെ ദുരിതപൂർണമായ പ്രയാസകരമായ ഒരവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ കരകയറ്റുമാറാകട്ടെ. നല്ല ഒരു സാഹചര്യം നൽകി അള്ളാഹു ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകട്ടെ. നിന്റെ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെയും നാടിനെയും നീ കാത്തുരക്ഷിക്കുമാറാകണേ. നമ്മുടെ പഠനത്തിൽ 127 വരെ, സൂറത്ത് ആലി ഇമ്രാനിലെ 127 ആയത്തുകളാണ് പഠിച്ചത്. 128 ആയത്ത് മുതലാണ് എടുക്കാനുള്ളത്. ഇതിനു മുമ്പ് ഉള്ള ആയത്തുകളില് നാം കുറച്ചും കൂടി മുന്നോട്ട് പോയി ഉഹുദ് യുദ്ധത്തിന്റെ അവിടെ എത്തിയിരിക്കുന്നു. ഉഹുദ് യുദ്ധത്തില് അല്ലാഹു തആലയുടെ സഹായം ഉണ്ടാകും. ധൈര്യസമേത അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ മുന്നേറണം എന്ന നിർദ്ദേശമാണ് ഇതിനു മുമ്പുള്ള ആയത്തിൽ ലഭിച്ചത്. മുനാഫിക്കുകളുടെ ഒഴിഞ്ഞുപോക്കും വളരെ സങ്കീർണമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അല്ലാഹു തആല മലായിക്കത്തുകളെ അയച്ചുകൊണ്ട് നിങ്ങളെ സഹായിക്കാവുന്നതല്ലേ ഉള്ളൂ, നിങ്ങളെ ആ മാർഗത്തിൽ ധൈര്യസമേതം മുന്നേറണം എന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകിയത്. ഉഹുദ് യുദ്ധത്തെക്കുറിച്ച് സാമാന്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഉഹുദ് യുദ്ധം ബദർ യുദ്ധത്തിന് ശേഷം നടന്ന യുദ്ധം, ഒരുപക്ഷെ ഏറ്റവും സങ്കീർണമായ ഒരു യുദ്ധം അതായിരിക്കും. ഉഹുദ് യുദ്ധം ഒരർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ പരാജയമായി. അതേസമയം ആ പരാജയപ്പെട്ട ഉഹുദ് യുദ്ധമാണ് പിന്നീട് ഇസ്ലാമിനെ വിജയത്തിലേക്ക് എത്തിച്ചത്. കാരണം ആ പരാജയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനും ഇസ്ലാമിക സമൂഹത്തെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാനും സാധിച്ചു. ഉഹുദ് യുദ്ധത്തിന് ശേഷം വിശുദ്ധ ഖുർആൻ യുദ്ധസംബന്ധമായ അവലോകനം വളരെ കൃത്യമായി നിർവഹിക്കുന്നു. ആ അവലോകനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഉത്തമ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയാണ്. ശരിക്കും അനുഭവിച്ചറിഞ്ഞ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വിജയത്തിലേക്കുള്ള ചവിട്ടുപടി കയറാൻ വിശ്വാസികളെ പര്യാപ്തമാക്കുമാർ ശക്തമായിരുന്നു യുദ്ധാനന്തര വിശകലനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ പറയാറുണ്ട്, ബദറിന്റെ വിജയത്തെക്കാൾ ഒരുപക്ഷെ ഉഹുദിന്റെ പരാജയമായിരിക്കാം ഇസ്ലാമിക സമൂഹത്തെ ശക്തിപ്പെടുത്തി. വിജയവും പരാജയവും ഒക്കെ അള്ളാഹ് തീരുമാനിക്കും. പരാജയമാണെങ്കിൽ അതിന്റെ പിന്നിലും അള്ളാഹു തആല ചില ഉദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടാവും. പരാജയത്തിന് കാരണം വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച ചില അബദ്ധങ്ങളായിരുന്നു. ബദറിൽ അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് സംഭവിച്ചത്. തങ്ങളെക്കാൾ മൂന്നിരട്ടി വരുന്ന ഒരു സംഘത്തെ, ഭൗതികമായി പറഞ്ഞാൽ വളരെ ദുർബലരായ ഒരു സംഘം, വിശ്വാസി സമൂഹം ശക്തമായി പരാജയപ്പെടുത്തുന്നതാണ് കണ്ടത്. അന്ന് തന്നെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വെറുപ്പും വിരോധവും ശക്തി പ്രാപിച്ചിരുന്നു. അന്ന് 1000 ആളുകളായിട്ടാണ് വന്നതെങ്കിൽ ഇപ്രാവശ്യം ഉഹുദിലേക്ക് വന്നത് 3000 ആളുകളുമായിട്ടാണ്. എന്തൊക്കെ മുസ്ലിങ്ങളുടെ കയ്യിലുണ്ടോ അതിന്റെയൊക്കെ 100 ഇരട്ടി പോലെയാണ് വന്നത്. നമുക്ക് ആകെ 2 കുതിരപ്പടയാളികളാണ് ഉണ്ടായതെങ്കിൽ അവിടെ 200 കുതിരപ്പടയാളികൾ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കടുത്ത പ്രതികാര ദാഹത്താലാണ് അവർ വന്നത്. അങ്ങനെ ആ അവരെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തെക്കുറിച്ച് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സഹാബാക്കളുമായിട്ട് കൂടിയാലോചന നടത്തി. മദീനക്ക് പുറത്തു വേണോ മദീനക്കകത്തു വേണോ, അവരിങ്ങ് വരുമ്പോ തെരുവിലിട്ട് ആക്രമണം നടത്തുകയാണോ വേണ്ടത്, അതെല്ലാം മാറിയെന്ന് വേണോ, അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ വന്നെങ്കിലും ബദറിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്ത ചെറുപ്പക്കാരായ ആളുകളുടെ ഒക്കെ ആവശ്യപ്രകാരം ഉഹുദ് ഭാഗത്ത് മലയുടെ താഴെ യുദ്ധ നിർവഹിക്കാനുള്ള തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെ പേരിൽ മുനാഫിക്കുകളുടെ നേതാവ് കുറെ ആളുകൾ അടർത്തി കൊണ്ടുപോയി. അവർ കാരണം കിട്ടാൻ വേണ്ടി നിന്നതാണ് അത്. കുറെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 30% ആളുകൾ. ഇസ്ലാം കുറെ കാലമായി രൂപപ്പെടുത്തിയെടുത്ത 1000 വരുന്ന ഒരു സൈന്യത്തിൽ നിന്ന് 30%, 300 പേരെ അങ്ങ് പിൻവലിച്ചു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അങ്ങനെ യുദ്ധം നടന്നു. യുദ്ധത്തിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല ഒരു പ്ലാനിങ്ങിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരുന്നത്. വളരെ പ്ലാൻ ചെയ്തിട്ടാണ്. നല്ല ആസൂത്രകനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിന്റെ ആസൂത്രണത്തെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെ തിരസ്കരിച്ചതായിരുന്നു പരാജയത്തിലേക്ക് എത്തിച്ചത്. ജബലുർ റുമാത്ത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കുന്നുണ്ട്. നമ്മളെല്ലാവരും ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോ മദീന സന്ദർശിക്കുമ്പോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു വഴി മാത്രമേ മുശ്രിക്കുകൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ. അവിടെ തടഞ്ഞാൽ നേർക്കു നേരെ യുദ്ധം നടക്കും. അവിടെ തടഞ്ഞിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താ പറഞ്ഞാൽ ആ ജബലുർ റുമാത്ത വഴി പുറകിലൂടെ മുസ്ലിങ്ങളെ ആക്രമിക്കും. യുദ്ധം സാധാരണഗതിയിൽ ആരംഭിച്ചു. നല്ല ശക്തമായ മുന്നേറ്റം. ആ ശക്തമായ മുന്നേറ്റത്തില് മുസ്ലിം സമൂഹം വളരെ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. മുശ്രിക്കുകൾക്ക് ഒരുപാട് ആളുകൾ മരിച്ചു വീണു. അവരൊക്കെ അവരുടെ സ്ത്രീകളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും കരയിലും പരാജയം സംഭവിക്കുന്ന പോലെ അനുഭവപ്പെടലൊക്കെ ഉണ്ടായി. പക്ഷേ പരാജയപ്പെട്ട് അവര് തിരിഞ്ഞോടുന്ന അവസ്ഥ വന്നു. ഏതാണ്ട് വിജയമായി എന്ന് ഉറപ്പായ ഒരു ഘട്ടം തോന്നി. ഗനീമത്ത് മുതലുകൾ ശേഖരിക്കാനുള്ള തിരക്കായി. ആളുകളെ ഗനീമത്ത് മുതലൊക്കെ ശേഖരിക്കലും വിജയം ഏതാണ്ട് ആഘോഷിക്കുന്ന ഒരു രൂപത്തിൽ. പക്ഷേ ജബലുർ റുമാത്തയുടെ അവിടെ അബ്ദുല്ലാഹിബ് ജുബൈർ റളിയല്ലാഹു നേതൃത്വത്തിൽ ഒരു 50 വില്ലാളി സംഘത്തെ നിർത്തിയിരുന്നു. അമ്പയ്യാൻ വളരെ വിദഗ്ധരായ ആളുകളെയാണ് നിർത്തിയത്. പക്ഷെ നിർത്തുമ്പോ റസൂല് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമുണ്ട്. എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇവിടുന്ന് മാറരുത്. ഞങ്ങളൊക്കെ ഇനി ഞങ്ങളെ വിജയം കൈവരിച്ചാലും ഞങ്ങൾ പരാജയപ്പെട്ടാലും നിങ്ങൾ മാറി, ഞങ്ങളുടെ മൃതശരീരങ്ങൾ പക്ഷികൾ കൊത്തിക്കോട് കണ്ടാലും നിങ്ങൾ പുറത്തു നിൽക്കാം. അത്രയും കണിശമായ നിർദ്ദേശം നൽകിയിട്ടാണ് നിർത്തിയത്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ യുദ്ധം ഏതാണ്ട് ജയിച്ചിരിക്കും. മാത്രമല്ല ഇവരുടെ അനിയമത്ത് മുതലുകളൊക്കെ യുദ്ധ മുതലുകളൊക്കെ ഇങ്ങനെ ആളുകൾ ശേഖരിക്കണം. 50 വീട്ടും കൊണ്ട് ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? കുറച്ച് സമ്പത്തിനോടുള്ള ആർത്തിയും താല്പര്യവും പരിഗണിച്ചുകൊണ്ട് കുറെ ആളുകൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അബ്ദുള്ളാഹിബ്നു ജുബൈർ അവരൊക്കെ തടഞ്ഞു നോക്കി, പക്ഷെ അവര് ഈ ഇതിനോടുള്ള താല്പര്യം കൊണ്ട് അങ്ങോട്ട് പോയി. അവസാനം അബ്ദുള്ളാഹിബ്നു ജുബൈറും കുറച്ച് ആളുകളും മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴാണ് അതിവിദഗ്ധനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഈ ജബൽ റുമാത്ത വഴി പുറകിൽ നിന്ന് മുസ്ലിങ്ങളെ ആക്രമിച്ചു. ആക്രമണം ശക്തിയായി, അതോടുകൂടി യുദ്ധത്തിന്റെ ഗതി തിരിഞ്ഞു. നമുക്കറിയാവുന്ന അറിയുന്ന പോലെ 70 രക്തസാക്ഷികളുണ്ടായി. പ്രഗത്ഭരായ പല സഹാബാക്കൾ, മുസ്അബ് റളിയല്ലാഹുവിനെ പോലെയുള്ള, അതേപോലെ ഹംസ റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ രക്തസാക്ഷികളായി. കേവല രക്തസാക്ഷിത്വം മാത്രമല്ല, ഹംസ റളിയല്ലാഹുവിന്റെ ഒക്കെ മൃതശരീരത്തെ വികൃതമാക്കുകവരെ ചെയ്തു. ഹിന്ദ് അദ്ദേഹത്തിന്റെ മാറു പുലർത്തി കരളി ചവച്ചു തുപ്പി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കും പരിക്കേറ്റു. പ്രവാചകൻ വധിക്കപ്പെട്ടു എന്ന കിംവദന്തി ശക്തമായി പരത്തപ്പെട്ടു. പ്രവാചകൻ വധിക്കപ്പെടുന്നു എന്നുള്ള പറച്ചില് വല്ലാത്തൊരു പറച്ചിലാണ്. അതോടുകൂടി വിശ്വാസികളാകെ വല്ലാത്ത ഐതികർത്തവ്യതാമൂഢരായിരുന്നു. പ്രഗത്ഭരായ സഹാബികൾ പോലും അന്തം വിട്ടു. അള്ളാഹുവിന്റെ റസൂലും വധിക്കപ്പെട്ടു. ഇതെവിടെ റസൂലുള്ളതെന്ന് അവർ കാണുന്നില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വധിക്കാൻ വേണ്ടി മുശ്രിക്കുകൾ വളരെ ആസൂത്രിതമായ നീക്കം നടത്തി. ഒരു നല്ല ടീം പ്രവാചകനെ ആക്രമിക്കാനുള്ള ശ്രമം തന്നെ നടത്തി. പക്ഷേ പ്രവാചകനെ പ്രതിരോധിച്ചുകൊണ്ട് നല്ലൊരു ടീമും കൂടെ ഉണ്ടായിരുന്നു. സഹാബാക്കൾ തൽഹ റളിയല്ലാഹുവിനെ പോലെ, ഉമ്മമ്മാ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള ആളുകൾ വളരെ ധീരോദാത്തമായി പ്രവാചകനെ തടഞ്ഞു, പ്രവാചകന്റെ എതിരെയുള്ള ആക്രമണങ്ങളെ തടഞ്ഞു. എന്തായാലും പ്രവാചകന് പരിക്ക് പറ്റി, നെറ്റിയിൽ നിന്ന് മുറിവ് വന്നു. പ്രവാചകന്റെ പടത്തൊപ്പിയുടെ പട്ടക്കണ്ണി കവിളിൽ തറച്ചു. പ്രവാചകന്റെ പല്ല് മുൻപല്ല് കൊഴിഞ്ഞു. എന്നാൽ പ്രവാചകനും വല്ലാതെ പരിക്കും വിഷമവും, വല്ല പ്രവാചകൻ കുഴിയിലേക്ക് വീണു. ഇങ്ങനെയൊക്കെ വല്ലാത്തൊരവസ്ഥയുണ്ട്. ഏതായാലും യുദ്ധം അങ്ങനെ അവസാനിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് ചില അവലോകനങ്ങൾ നടന്നത്. ഇത് നമുക്ക് കുറെ പാഠങ്ങൾ ഇതിലുണ്ട്. ഇത് ഞാൻ ഇത്രയും ആമുഖം പറയാൻ കാരണം ഇത് മനസ്സിലാക്കിക്കൊണ്ട് കുറേ പറയേണ്ടതാണ്. എന്നാലും ചുരുക്കി പറഞ്ഞ ഈ ആമുഖത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ആയത്തുകളെ മനസ്സിലാക്കാൻ. ഇവിടെ ആദ്യം ആയത്ത് ലൈസ ലക്ക മിനൽ അംരി ശൈഉൻ ഔ യതൂബ അലൈഹിം ഔ യുഅദ്ദിബഹും ഫഇന്നഹും ളാലിമൂൻ. ലൈസ അലൈക ലൈസ ലക്ക മിനൽ അംരി ശൈഉൻ, ലൈസലക്ക നിനക്കില്ല, മിനൽ അംരി തീരുമാനമെടുക്കുന്നതിൽ, കൽപ്പിക്കുന്നതിൽ, കൽപ്പനയിൽ നിനക്കില്ല, ശൈഉൻ ഒരു പങ്കും. ഔ യതൂബ അലൈഹിം, ഒരുപക്ഷെ അവൻ അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചേക്കാം. ഔ അല്ലെങ്കിൽ യുഅദ്ദിബുഹും, അവരെ ശിക്ഷിച്ചേക്കാം. ഫഇന്നഹും, തീർച്ചയായും അവർ ളാലിമൂൻ അക്രമികളാണ്. നല്ല ശ്രദ്ധിക്കണം ആയത്ത്. ലൈസലക്ക മിനൽ അംരി ശൈഉൻ, തീരുമാനമെടുക്കുന്നതിൽ കൽപ്പനയിൽ നിനക്കൊരു പങ്കുമില്ല. ഔ യതൂബ അലൈഹിം, ഒരുപക്ഷെ അവർക്ക് പശ്ചാത്താപം അവൻ സ്വീകരിച്ചേക്കാം. ഔ യുഅദ്ദിബുഹും, അല്ലെങ്കിൽ അവരെ ശിക്ഷിച്ചേക്കാം. ഫഇന്നഹും, നിശ്ചയമായും അവര് ളാലിമൂൻ അക്രമികളാവും. ഈ ആയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ്. കുറെ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു വിശദീകരണം എന്താ പറഞ്ഞാൽ, ഇതിന് മുമ്പ് പറഞ്ഞ ആയത്തുമായി കണക്ട് ചെയ്തിട്ടാണ് ചില തഫ്സീറുകൾ വന്നിട്ടുള്ളത്. ഇതിനു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞല്ലോ, അള്ളാഹു ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാനും സത്യനിഷേധികളെ ഒതുക്കുന്നതിനൊക്കെ വേണ്ടിയാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിനോട് ചേർത്ത് പറയാണ്, അങ്ങനൊക്കെ എന്തായാലും ആര് ജയിക്കണം, ആര് പരാജയപ്പെടണം എന്നൊക്കെ അള്ള തീരുമാനിക്കും. ഒരുപക്ഷെ അവർ ജയിച്ചേക്കാം, പരാജയപ്പെടാം, അവർക്ക് പുറത്തു കൊടുത്തേക്കാം, ശിക്ഷിച്ചേക്കാം. അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. നിങ്ങളുടെ ബാധ്യത യുദ്ധം ചെയ്യുക എന്നതാണ്. ഇതാണ് ഒരു വിശദീകരണമായി പറയാറുള്ളത്. പക്ഷെ അതിനേക്കാൾ ശക്തമായ അഭിപ്രായം ചില ഒരുപാട് ഹദീസുകളുടെ പിൻബലത്തിൽ പറയുന്നത് യുദ്ധത്തിൽ നടന്ന ഒരു സംഭവവുമായി ചേർത്തുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് പരിക്ക് പറ്റിയിരുന്നു, പ്രവാചകൻ വധിക്കപ്പെട്ടു എന്ന കിംവദന്തി വരുത്തപ്പെട്ടു. വളരെ സങ്കീർണമായ ഒരു സാഹചര്യമായിരുന്നു, വളരെ സങ്കീർണം തന്നെ, വളരെ സങ്കീർണമായ ഒരു സാഹചര്യമായിരുന്നു. മുസ്ലിങ്ങളാകെ പരിഭ്രാന്തരായ വല്ലാത്തൊരു അവസ്ഥ അഭിമുഖീകരിച്ചൊരു ഘട്ടമുണ്ടായി. ഈ സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഭാഗത്തു നിന്നൊരു പ്രയോഗം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈഫ യുഫ്ലഹു ഖൗമുൻ ജറഹു നബിയഹു, അല്ലെങ്കിൽ കൈഫ യുഫ്ലഹു ഖൗമുൻ ഷജ്ജു റസ നബിയഹു, അല്ലെങ്കിൽ കൈഫ യുഫ്ലഹു ഖൗമുൻ ഫാലു ഹാദാ നബിയഹു വഹുവ യദൂഹും ഇലാ റബ്ബിഹിം അസ്വജല്ല എന്നൊക്കെയുള്ള ഒരു പ്രയോഗം പല രീതിയിൽ ഉദ്ധരിക്കപ്പെടുന്നു. ഉദ്ധരിച്ചതേ തങ്ങളുടെ പ്രവാചകനെ ഇപ്പിതം ദ്രോഹിച്ച ഒരു ജനത എങ്ങനെ രക്ഷപ്പെടാനാണ്? അദ്ദേഹമാണെങ്കിൽ അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രവാചകനാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകനെ ഇപ്പിതം ദ്രോഹിച്ച ഒരു ജനത എങ്ങനെ രക്ഷപ്പെടാൻ, എങ്ങനെ വിജയിക്കാനാ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഒരു ചെറിയ ശാപത്തിന്റെ അല്ലെങ്കിൽ ഒരു ആക്ഷേപത്തിന്റെ സ്വരത്തിൽ പറഞ്ഞു എന്നതാണ്. ഇതിനെയാണ് അള്ളാഹു തആല കൈകാര്യം ചെയ്യുന്നത് എന്നാണ് പല തഫ്സീറുകളിലും വിശദീകരിക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആകൊന്ന് അങ്ങനെ പറഞ്ഞു, നമുക്കാണെങ്കിൽ ഇരുന്നിരുന്ന് ശപിച്ചു തീർത്തിട്ടുണ്ടാവും, പക്ഷെ നബി ഇത്രേ പറഞ്ഞുള്ളൂ. തങ്ങളുടെ പ്രവാചകനെ ഇവിധം ദ്രോഹിച്ച ഒരു ജനത എങ്ങനെ വിജയിക്കാനാണ്? പക്ഷെ അതിന് അള്ളാഹു തആല കൊടുത്ത മറുപടി, ആകാതി വർത്താനൊന്നും താങ്കൾക്ക് പറയേണ്ടതില്ല, അവരെ ശിക്ഷിക്കണോ ശപിക്കണോ ഇതാക്കണോ അതൊക്കെ അള്ളാഹ് തീരുമാനിച്ചു, അതൊന്നും താങ്കളുടെ തീരുമാന അധികാരപ്പെട്ടതില്ല. അവരൊരുപക്ഷെ അള്ള ചുറ്റേക്കാം, അവർക്ക് പുറത്തു കൊടുത്തേക്കാം, പക്ഷെ അപ്പോഴും അള്ള പറയുന്നുണ്ട് അവരക്രമികളാണ്. പൈന്നഹും ലാലിമൂൻ, അവരക്രമികൾ തന്നെയാണ്, അവരക്രമികളായ ആളുകളാണ്. പക്ഷേ താങ്കൾ അവരെ ശിക്ഷിക്കണം, അവരെ പുറത്തു കൊടുക്കണം, ഇതൊന്നും താങ്കളുടെ തീരുമാന അധികാരത്തിൽപ്പെട്ടതല്ല. അതിന്റെയൊക്കെ തീരുമാന അധികാരം അള്ളാഹുവിന് മാത്രമാണ്, അള്ളാഹുവിന് മാത്രമാണ്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിൽ താങ്കൾക്ക് എന്ത് അധികാരമാണ് ഉള്ളത്, അല്ലെ ആ വക കാര്യങ്ങൾ താങ്കൾക്കൊരു പങ്കുമില്ല എന്ന് സൂചിപ്പിക്കാൻ ഇവിടെ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇതിനെ മറ്റൊരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു പ്രബോധകന്റെ മനസ്സോടുകൂടി നമുക്ക് ഇതിനെ വായിക്കാൻ കഴിയും. പ്രബോധക സമൂഹത്തിന് പ്രബോധിതരായ ജനങ്ങളോട് അവരെങ്ങനെ ശപിക്കാനും അവരെങ്ങനെ ഇതാക്കാനും അല്ല, യുദ്ധത്തിന്റെ മുന്നണിയിലാണ്. പ്രവാചകനെ വധിക്കണമെന്ന ആസൂത്രിതമായ ലക്ഷ്യത്തോടുകൂടി പ്രവാചകനെതിരെ ഒരു സംഘം തന്നെ പണി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ ഒരു കാര്യത്തിന് പോലും അള്ളാഹു തആല വിമർശന വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അള്ള അംഗീകരിക്കുന്നുണ്ട് അവർ അക്രമികൾ തന്നെയാണ്, പക്ഷെ എന്നാൽ പോലും പ്രബോധകനായ താങ്കൾ അവരുടെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പാടില്ല, ഇതാണ് പറയുന്നത്. ഇത് നമ്മള് വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊരു പ്രബോധക സമൂഹമാണ്, പ്രബോധിത സമൂഹം എന്തെങ്കിലും അക്രമങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും അവരെ ശമിക്കാനും അവരൊക്കെ അക്രമികളായി കാണാനും നമ്മൾ ശ്രമിക്കേണ്ടതില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിയേ, ഈ സമൂഹത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വേറൊരു സന്ദർഭത്തില് കുനൂത്ത് പ്രാർത്ഥന നടത്തിയിരുന്നു എന്നാ പറഞ്ഞു, അല്ലാഹുമ്മ അൽ അൻ ഫുലാന, അല്ലാഹുമ്മ അൽ അനിൽ ഹാരിസ് ബിൻ ഹിഷാബ്, അല്ലാഹുമ്മ അൽ അൻ സുഹൈൽ ബിൻ അംർ, അല്ലാഹുമ്മ അൽ അൻ സഫ്വാൻ ബിൻ ഉമയ്യ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയെന്നും പറയുന്നത്. അള്ളാഹുവെ സഫ്വാൻ ബിൻ അംറിനെയും അതേ ഉമയ്യയെയും അതേപോലെ തന്നെ സുഹൈൽ ബിൻ അംറിനെയൊക്കെ ശപിക്കണേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. ഈ സുഹൈൽ ബിൻ അംറൊക്കെ പിന്നീട് ഇസ്ലാമിന് വലിയ ഉപകാരം ചെയ്ത സാബിയായിട്ട് മാറിയിട്ടുണ്ട്. ഉഹുദ് യുദ്ധത്തിൽ ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ ചിറക് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതിന് ആസൂത്രിതമായ യുദ്ധപാഠവും കാണിച്ച അവരുടെ സർവ്വസൈന്യാധിപത്യത്തിന് ഒരാളായിരുന്ന ആളായിരുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആണ് പിന്നീട് സകല ഇസ്ലാമിക മുന്നേറ്റത്തിന്റെയും നേതാവ്. അപ്പൊ ഇവര് അതേപോലെ അപ്പുറത്ത് ഇക്രിമ ഉണ്ടായിരുന്നു. ഇക്രിമയും ഖാലിദ് ബിൻ വലീദുമാണ് ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത്. ഈ ഇക്രിമയും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. എന്തിനേറെ ആ യുദ്ധത്തിലെ ഏറ്റവും മോശമായ നിലപാടെടുത്ത അതിന്റെ സർവ്വസൈന്യാധിപനായ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചു. ആ അബൂ സുഫിയാന്റെ ഭാര്യ ഹംസാ റളിയല്ലാഹുവിന്റെ കരൾ ചവച്ചു തുപ്പിയ ഹിന്ദ് ഇസ്ലാം സ്വീകരിച്ചു. അപ്പോ ഇതിന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് നബിയോട് ഇത്ര പറഞ്ഞു, ഇന്നമാ അലൈക്കൽ ബലാഗു അലൈനൽ ഹിസാബ്, താങ്കൾക്ക് ഈ സന്ദേശം എത്തിക്കലേ ബാധ്യതയുള്ളൂ, ഹിസാബൊക്കെ ഞാൻ നടത്തിക്കോളാം, അതൊക്കെ അള്ളാഹുവിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അവരൊക്കെ സന്മാർഗത്തിലാക്കാന്നുള്ളത് താങ്കളുടെ പരിപാടി പെട്ടതൊന്നുമല്ല, അത് അല്ലാഹു ഉദ്ദേശിച്ചവരെ സന്മാർഗത്തിലാക്കും. താങ്കൾ ഇഷ്ടപ്പെട്ടവരെ സന്മാർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ കഴിയില്ല. അപ്പോ വളരെ കൃത്യമായ ഒരു പ്രബോധകന്റെ കാഴ്ചപ്പാടോടുകൂടി ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ ശത്രുപക്ഷത്തെ എത്ര ശക്തരാണെങ്കിൽ പോലും പ്രബോധിത സമൂഹം എന്ന നിലക്ക് അവരെ ചവിക്കാനും അവരെ നരകത്തിലേക്ക് വിടാനും അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, അവരെ പ്രബോധിത സമൂഹം എന്ന നിലക്ക് അവരെ അവരോട് പ്രബോധനത്തിന്റെ മനസ്സോടുകൂടിയ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. നമ്മൾ സൂറത്തെ യാസീനിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, തന്നെ കൊന്ന ഒരു ജനതയോട് ശത്രുത അല്ല മനുഷ്യൻ വെച്ച് പുലർത്തും. തന്നെ കൊന്ന ജനതയ്ക്ക് വേണ്ടി പടച്ചവനെ എന്നെ ആ കൊന്ന ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം എനിക്ക് എന്റെ റബ്ബ് ചെയ്തു തന്ന പാപങ്ങൾ പുറത്തു തന്നതും എന്നെ അനുഗ്രഹീതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതും എന്റെ ജനത ഒന്ന് അറിഞ്ഞിട്ട് അവർ സത്യത്തിന്റെ മാർഗത്തിലേക്ക് വന്നെങ്കിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര വലിയ അക്രമിയാണെങ്കിലും ശരി അവരോട് പ്രബോധനത്തിന്റെ ഒരു നിലപാട് നമ്മൾ ആദ്യം സ്വീകരിക്കും. അതുകൊണ്ടാണല്ലോ സാക്ഷാൽ ഫിറാവൻ അനറപ്പുക്കും അല്ല എന്ന് പറയുന്ന മഹാധികാരിയായ ഫിറാവൻ ആ ഫിറാവിന്റെ അടുത്ത് പോയിട്ട് മൂസാ നബിയോട് ദാവത്ത് നടത്താൻ അല്ലാഹു തആല കൽപ്പിക്കുന്നുണ്ടല്ലോ. ആദ്യം വിദ്ഹബ് ഇലാ ഫിറാഉന ഇന്നഹു തഹ, നീ ഫിറാവിന്റെ അടുക്കലേക്ക് പോകണം, അയാൾ അക്രമിയാണ്. അപ്പൊ തന്നെ അല്ല പറയുന്നത് ആൾ അത്ര തന്നെ മഹാധികാരിയാണ്, പക്ഷെ നീ ഫിറാവിന്റെ അടുത്തേക്ക് പോകണം. അള്ളാഹ്ക്ക് അറിയാ. എന്നിട്ട് ഫക്കൂലാലഹു ഖൗല ലയ്യന ലഅല്ലഹു യതദക്കറു ഔ ഷ ഇദ്ഹബ ഇലാ ഫിറഔന ഇന്നഹു തഅ, നിങ്ങൾ രണ്ടുപേരും ഹാറൂനും മൂസാ നബി അലൈഹിസ്സലാമും കൂടി ഫിറാവിന്റെ അടുത്തേക്ക് പോകണം, അയാൾ മഹാധികാരിയാണ്. എന്നിട്ട് അള്ളാഹു തആല പറയാണ് ഫക്കൂലാലഹു ഖൗല ലയ്യന, നല്ല ഭാഷയിൽ നിങ്ങൾ അയാളോട് സംസാരിക്കും. ആൾ അക്രമിയാന്ന് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞു ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ, ഒരുപക്ഷെ അയാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനും അള്ളാഹുവിനെ അംഗീകരിക്കുന്നവനും സ്മരിക്കുന്നവനുമായി മാറിയേക്കാം. മാറൂല എന്ന് അള്ളാഹ്ക്ക് അറിയാം, കാരണം ഫിറാവിന്റെ അന്ത്യം എന്താന്ന് അള്ളാഹ്ക്ക് നന്നായി അറിയാം. പക്ഷെ എന്നിട്ടും അള്ളാഹു തആല പ്രബോധകരായ മൂസാ നബി അലൈഹി ഇസ്ലാമിനോടും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനോടും പറയുന്നത് നിങ്ങൾ ധരിക്കേണ്ടത് ഫിറാവിനും മാറുമെന്നാണ്. ആ മാറ്റം മാറുമെന്ന പ്രതീക്ഷയോടുകൂടി ആയിരിക്കണം നിങ്ങളും ഫിറാവിന്റെ അടുക്കലേക്ക് ദാവത്തിന്റെ നിലപാട് സ്വീകരിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഉഹുദ് യുദ്ധത്തിൽ ശത്രുക്കൾ എത്ര അക്രമം കാണിച്ചാലും ശരി അവരെ ശപിക്കുകയും അവരോട് അങ്ങനത്തെ ഒരു നിലപാടെടുക്കുകയല്ല ചെയ്യേണ്ടത്. അതൊക്കെ അള്ളാഹുവിന് ഒട്ടു കൊടുക്കുക. ലൈസലക്കമിനെല്ലാം നിശ്ചയി ഔ യതുബ അലൈഹിം ഔ യുഅദ്ദിബുഹും ളാലിമൂന, അവർ അക്രമികളാണ്, ഇവർക്ക് പുറത്തു കൊടുക്കണോ ശിക്ഷിക്കണോ അതൊക്കെ അള്ളാഹുവിന്റെ കാര്യത്തിൽ പെട്ടതാണ് എന്നാണ് ഇവിടെ വിശദീകരിക്കണമെന്നാണ് മുഫസ്സിറുകൾ വിശദീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. ഇത് നമ്മളെ മനസ്സിലുണ്ടാകണം. നമുക്കൊക്കെ ചില ആൾക്കാർ നമ്മളെന്തെങ്കിലും വിമർശിക്കുമ്പോഴേക്കും ശപിച്ചും അങ്ങേത്തതാക്കിയിട്ടൊക്കെ പ്രയോഗങ്ങളൊക്കെ സൂക്ഷിക്കാതെ പോകുന്നതൊക്കെ അപകടകരമാണ്. ഈ എതിരാളികളൊക്കെ നാളെ ഇവരൊക്കെ നമ്മുടെ ആത്മമിത്രങ്ങളായി മാറണം. അവരെ തിന്മകളെ നന്മ കൊണ്ട് തടഞ്ഞ് അവരെ ആത്മമിത്രമാക്കി മാറ്റും. അപ്പൊ ഓരോ ശത്രുവും നമ്മളിപ്പോ ഏറ്റവും വലിയ ഫാസിസ്റ്റിനെ മനസ്സിൽ കണ്ടാലും അയാളും നാളെ ഇസ്ലാമിലേക്ക് വരണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ആ നിലപാടോടുകൂടിയ സമീപനമായിരിക്കണം സ്വീകരിക്കേണ്ടത്. ശത്രുത ഒക്കെ മനസ്സിൽ വെക്കാം, പക്ഷെ അതിപ്പോ അങ്ങനത്തെ അനാവശ്യ ശത്രുത വെക്കരുത് എന്ന ആയത്തുകളാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ഉഹുദ് യുദ്ധം എന്ന് പറയുന്ന ഒരു മൈതാനത്തെ യുദ്ധത്തിന് ശേഷം മനസ്സാകുന്ന മഹാമൈതാനത്തിൽ നടക്കേണ്ട ചില യുദ്ധങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത് എന്നാണ് ബഹുമാന്യനായ സയ്യിദ് ഖുത്ബ് ഫീദുലാൽ ഖുർആൻ ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. ഉഹുദിന്റെ രണാങ്കണത്തിൽ നടന്ന യുദ്ധത്തെക്കാൾ വലിയ അതിപ്രവിശാലമായ മനസ്സാകുന്ന യുദ്ധമുന്നണിയിൽ നടത്തേണ്ട യുദ്ധങ്ങൾ, നമ്മുടെ മനസ്സിൽ നടക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് എന്നാ പറയും. ആ യുദ്ധത്തിന്റെ ചരിത്ര വെച്ചുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു അള്ളാഹുവിനുള്ളതാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹുവിന്റേതാണ്. അതൊക്കെ ഒരുപാട് പ്രാവണ നമ്മളെ പഠിച്ച ആയത്തുകളാണ് അല്ലേ. അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ പുറത്തു കൊടുക്കും, അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ ശിക്ഷിക്കും, അവൻ ശിക്ഷിക്കുന്നു അവൻ ഉദ്ദേശിച്ചവരെ. വല്ലാഹു അല്ലാഹു ഗഫൂർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും തല്ലാതെയുമാണ്. അള്ളൊരു പക്ഷെ അല്ലെ അള്ള പുറത്തു കൊടുത്തില്ല അവർക്കൊക്കെ. ഹാലിബിന് വലിയ അള്ളാഹുവിന് പുറത്തു കൊടുത്തില്ലേ, ഇക്രിമക്ക് പുറത്തു കൊടുത്തില്ലേ, ഈ സാക്ഷാൽ റസൂൽ എന്നെ പുറത്തു കൊടുത്തില്ലേ, ഹിന്ദിന് പുറത്തു കൊടുത്തില്ലേ, ഹംസ റളി അള്ളാഹുവിനെ കുന്തം കൊണ്ട് ചാട്ടുളി കൊണ്ട് എറിഞ്ഞുകൊന്ന പക്ഷിക്ക് പുറത്തു കൊടുത്തില്ലേ, ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത അബൂ സുഫിയാന് പുറത്തു കൊടുത്തില്ലേ,
അപ്പൊ അവരൊക്കെ മാറിയില്ലേ, അതൊക്കെ അള്ളാഹുവാണ്. എന്തൊക്കെ ഭാവിയിൽ വരാൻ പോണത് എന്ന് പറയാൻ പറ്റും. അന്നിവരൊക്കെ ശമിച്ചു തീർത്ത് ഇവരോടൊക്കെ ശത്രുതയുടെ നിലപാടത്തിൽ ഇവരൊക്കെ നാളെ ഇസ്ലാമിന് അതിന് വലിയ അള്ളാഹുവിനൊക്കെ ഇസ്ലാമിന്റെ സേവനത്തിന് കൈ കണക്കുണ്ടോ? ഇക്രിമ റളിയ അള്ളാഹുവിന്, അപ്പൊ അവരൊക്കെ ഇസ്ലാമിന് പിന്നീട് വലിയ നേട്ടങ്ങളല്ലേ അവരെത്തിയത്. അപ്പൊ അതാണ് പറഞ്ഞത്, വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശ ഭൂമികളിലുള്ളതൊക്കെ അള്ളാഹുവിന്റേതാണ്, അതിന്റെ എല്ലാ പരമാധികാരം പഠിച്ചവനാണ്, ഇവിടെ എന്ത് വേണം എങ്ങനെ ഇതാക്കണം തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്. അതെ, അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ മേൽ വേറൊരാൾക്ക് ഇടപെടാനുള്ള അധികാരം ഇല്ല എന്നാണ് പറഞ്ഞത് മറ്റൊരു മഹാന. എന്നിട്ട് പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ പുറത്തു കൊടുക്കും, അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ ശിക്ഷിക്കും. വല്ലാഹു വഫൂർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് വിശദീകരിക്കുകയാണ്. വീണ്ടും ആ യുദ്ധാവലോകനത്തിന്റെ ചില കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഅ്കുലു റിബാ അള്ളാഹും മുളാഫാ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വസിച്ചവരെ, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വസിച്ചവരെ, ഏ സത്യവിശ്വാസികളെ, ലാ തഅ്കുലു, നിങ്ങൾ ഭക്ഷിക്കരുത്, നിങ്ങൾ തിന്നരുത്, അർരിബാ, പലിശ, അള്ളാഫൻ, ഇരട്ടികളായി, മുലാഫ, ഇരട്ടിക്കപ്പെടുന്ന ഇരട്ടികളായി നിങ്ങൾ ഭക്ഷിക്കരുത്. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനോട് ഭക്തിയുള്ളവരാവുക, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരായേക്കാം. ഒന്നുകൂടി, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തഅ്കുലു റിബാ, നിങ്ങൾ പലിശ തിന്നരുത്. ഇവൊക്കെ പഠിച്ച വാക്കാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇരട്ടിക്കുന്ന ഇരട്ടിയായി വിശദീകരിക്കാം. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനോട് ഭക്തിയുള്ളവരാവുക, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം കൈവരിച്ചേക്കാം. എന്താ ഈ പറയുന്നത്? ഉഹുദ് യുദ്ധത്തിന്റെ അവലോകനത്തിന്റെ ഇടയിൽ ഒരു പലിശ വർത്തമാനം വരാൻ കാരണം എന്താ? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ആയത്ത് തമ്മിൽ ഒരു ബന്ധമുണ്ട്, താലൂക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ സകല പ്രശ്നത്തിന്റെയും മറുപ്പെടുത്താൽ അതിന്റെ പിന്നിൽ പണമാണ്, സമ്പത്താണെന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഒരു കൊലപാതകം എടുത്തു നോക്കി, അതിന്റെ പിന്നിലെ കാരണക്കാരൻ പണമായിരിക്കും. ഏത് അതിക്രമങ്ങൾ എടുത്ത്, ഏത് പ്രശ്നങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കി, അതിന്റെ പിന്നിലൊരു വില്ലൻ സാമ്പത്തികമായിരിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ബദർ യുദ്ധത്തിന്റെ പിന്നിലുള്ള താല്പര്യം അബു സുഫിയാന്റെ കച്ചവട സംഘത്തിന്റെ കച്ചവട താല്പര്യങ്ങളുടെ ഭാഗമായിരുന്നു. അതേപോലെ തന്നെ ചില താല്പര്യങ്ങളുടെ ഭാഗം തന്നെയായിരുന്നു ഉഹുദ് യുദ്ധവും മുശ്രിക്കുകളെ ഇങ്ങോട്ട് വരുത്താൻ കാരണമാക്കിയത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളവും അവിടെയുള്ള ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളവും സമ്പത്ത് വലിയ വിഷയമായിരുന്നു. ജൂതന്മാര് പലിശക്ക് പണം കടം കൊടുക്കലായിരുന്നു. മുസ്ലിങ്ങളിൽ കുറെ പേര് അവരിൽ നിന്ന് പലിശക്ക് പണം കടമെടുത്തിരുന്നു. വളരെ സാമ്പത്തിക പ്രയാസങ്ങളിലും ദുരിതങ്ങളിലുമായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഉഹുദ് യുദ്ധം നടക്കുന്നത്. ഉഹുദ് യുദ്ധം നടക്കുമ്പോ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് വന്ന പിഴവ് അവര് ജബലുർ റുമാത്തയുടെ ഭാഗത്ത് നിന്ന് ഓടിപ്പോയതാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉബൈറിന്റെ വാക്കുകൾ കേൾക്കാതിരുന്നതാണ്. അതിനവരെ പ്രേരിപ്പിച്ച ഘടകം സാമ്പത്തികമായി, കാരണം വനീമത്ത് മുതൽ അവിടെ വാരിക്കൂട്ടാണ് തങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണ്ടേ. അപ്പൊ ആ വനീമത്ത് മുതൽ വരണമെന്ന നിലക്കാണ് അവര് ഈ വില്ലാളികളൊക്കെ ഇറങ്ങിപ്പോകാനുള്ള കാരണം. അപ്പൊ യഥാർത്ഥത്തിൽ ഉഹുദ് യുദ്ധത്തിന്റെ പരാജയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഭൗതികതയോടുള്ള, ദുനിയാവിനോടുള്ള, സമ്പത്തിനോടുള്ള ഒരാർത്തിയാണ് എന്നത് വളരെ വ്യക്തമാണ്. പലിശ സംവിധാനവും പലിശ സാമ്പത്തിക വ്യവസ്ഥയും ഒരാളുടെ ജീവിതത്തിൽ വലിയ ആർത്തിയാണ് സൃഷ്ടിക്കുക, വലിയ കൊതിയാണ് സൃഷ്ടിച്ചത്. ഈ സമ്പത്ത്, അതായത് പലിശക്കാരനെ എപ്പോഴും തന്നെ പണം ഇങ്ങനെ വർദ്ധിപ്പിക്കണം, അയാൾക്ക് കാരുണ്യത്തിന്റെയോ ഒന്നും നിലപാടുണ്ടാവില്ല. നമ്മൾ കഴിഞ്ഞ അൽബക്രയിൽ പലിശയുമായി ബന്ധപ്പെട്ട ആഴ്ച ഞാൻ തന്നെ എടുത്ത ഭാഗമായിരുന്നു, നമ്മൾ വിശദമായി സംസാരിച്ചതാണ്, അംശം ചർച്ച ചെയ്തതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ആ പലിശയെ സംബന്ധിച്ച് ഈ ആയത്തിറങ്ങുന്ന, ഈ ആയത്തിന് മുമ്പ് സൂറത്ത് റൂമിലും സൂറത്ത് നിസായിലൊക്കെ ഒന്ന് രണ്ട് ആയത്തുകൾ പലിശയുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ആ വന്ന ആയത്തുകളൊന്നും വ്യക്തമായി പലിശ നിരോധിച്ചില്ല, ഇവിടെയും പൂർണ്ണമായി നിരോധിച്ചതായി പറഞ്ഞില്ല, പക്ഷെ ഒരു പടി കടന്നിട്ടാണ് പറയുന്നത്. പിന്നീടാണ് വീണ്ടും പൗദനൂബി ഹർബിൻ മിനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പലിശ പരിപൂർണമായി നിരോധിക്കുകയാണ് പിന്നീട് ചെയ്തത്. അപ്പൊ ഇവിടെ ഈ പലിശ സാമ്പത്തിക ഭൗതിക താല്പര്യങ്ങൾ, അതാണ് യഥാർത്ഥത്തിൽ ഈ നാശത്തിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ പലിശ ഭുജിക്കരുത്, പലിശ തിന്നരുത് എന്ന് പറഞ്ഞാല് അത് നമ്മളെ ആൾക്കാരുടെ ഒക്കെ ഒരു പ്രശ്നം തന്നെയാണ്. ഖുർആൻ ആയത്തുകൾ എങ്ങനെയൊക്കെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വളച്ചൊടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ നമ്മളെ നേതാക്കന്മാരും ആളുകളും ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ശ്രമിക്കാറുണ്ട്. അപ്പൊ ചില ആൾക്കാർ പറയാറുണ്ട്, തിന്നാൻ മാത്രം പലിശ മുതലെടുക്കേണ്ട, ബാക്കി അവസരമൊക്കെ പലിശ മേടിക്കാം. അതിന്റെ അർത്ഥം പലിശ തിന്നരുത് എന്നാണ്, പലിശ ജീവിതത്തിൽ ഉപയോഗിക്കരുത് എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം. തങ്ങളുടെ അതൊരു പ്രയോഗമാണ്, അത് തിന്നരുത് എന്ന് പറഞ്ഞാൽ തിന്നാത്ത വസ്ത്രം മേടിക്കാൻ പലിശ കൊണ്ടെന്നല്ല, പലിശയുമായി യാതൊരു ബന്ധവും പാടില്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞാൽ അതിന്റെ ഒരു പ്രയോഗമാണ് എന്ത്, പലിശ ഭുജിക്കരുത് എന്ന്. ഇനി അദാഫ മുദാഫ എന്ന് പറഞ്ഞ ഇരട്ടിക്കപ്പെടുന്ന ഇരട്ടിയായി എന്ന് പറഞ്ഞ ഒരു പ്രയോഗം, പലിശ ഇങ്ങനെ ഇരട്ടി ഇരട്ടിയായി ഭുജിക്കരുത് എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോഴും ചില ആളുകൾ ന്യായീകരിച്ചു ആ കൂട്ടുപലിശ മേടിക്കണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, ചെറിയ പലിശയൊക്കെ ആകാം, ചെറിയ പലിശയൊക്കെ ആകാം. ഇതൊന്നുമില്ല, ഹദീസിൽ വളരെ കൃത്യമായിട്ട് ഖുർആനിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പലിശയുടെ ഒരു ചെറിയ അംശപ്പോലും ഇങ്ങൾക്ക് അനുവദനീയമല്ല. പലിശയുടെ പൊടി പുരളുന്നവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടില്ലെന്ന് കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ അദാഫ മുദാഫ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ പറഞ്ഞാല്, അതാ പലിശയെ ഒന്ന് വികൃതമായി ചിത്രീകരിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ ആ ഈ വൃത്തികെട്ട ഭക്ഷണം കഴിക്കരുത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാല് ഇത് ഇത് വേറൊരു രീതിയിൽ കഴിക്കാം അല്ലെങ്കിൽ ഇതാവാം എന്ന അർത്ഥത്തിലല്ല. എന്നാ ഈ പലിശ ഒന്ന് വികൃതമായി പറഞ്ഞാണ് ഇരട്ടി ഇരട്ടിയായി മനുഷ്യരുടെ വക്കൽ നിന്ന് ഈടാക്കുന്ന പലിശ എന്ന സ്വഭാവത്തിൽ അതിനൊന്ന് വർണ്ണിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ കൂട്ടുപലിശ മേടിക്കരുത് ബാക്കിയുള്ള പലിശ ഒക്കെ വാങ്ങാന്നൊന്നും കുഞ്ഞായ നടത്തേണ്ട ഒരു കാര്യം അതിലില്ല. അപ്പൊ പലിശ നിങ്ങളെ ഭുജിക്കരുത്, അതേസമയം ഈ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ച് സാമ്പത്തിക വിഷയത്തിൽ നിങ്ങൾ അങ്ങേയറ്റത്തെ വിശുദ്ധി കൈവരിക്കാൻ നിങ്ങൾ ശ്രമിച്ചാലേ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം കൈവരിക്കുകയുള്ളൂ. ഖുർആൻ പല ഭാഗത്തും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പലിശയുമായുള്ള ബന്ധം പരിപൂർണമായും വിച്ഛേദിക്കണം എന്നുള്ളത്. പലപ്പോഴും സാമ്പത്തികമായ ഭൗതിക താല്പര്യങ്ങളും പണത്തോടുള്ള അത്യാർത്ഥിയും മനുഷ്യനെ നാശത്തിലേക്ക് എത്തിക്കും. വളരെ സമ്പത്ത് വെട്ടിപ്പിടിക്കണമെന്നൊരു പൊതി ഉണ്ടല്ലോ, അത് പരലോകത്തെ തന്നെ മറപ്പിച്ചു കളയും. അപ്പൊ സാമ്പത്തികമായ വിശുദ്ധി കൈവരിക്കാതെ ഒരു സമൂഹത്തിന് മുന്നേറാൻ കഴിയില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് ആ പൈസയോട് വനീമത്ത് മുതലിനോടുള്ള ഒരു തര ആർത്തിയും അത് നേടിയെടുക്കണമെന്നതുമാണ് യഥാർത്ഥത്തിൽ ഈ നാശത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ടാണ് ഈ പലിശയുമായി ബന്ധപ്പെട്ട പ്രയോഗം ഇവിടെ നിർത്തിയത്. തുടർന്ന് ഖുർആൻ പറഞ്ഞു, ഒത്തക്കുന്നാറല്ലത്തി ഉഗ്തത്തിനിൽ കാഫിനീൻ, ഒത്തക്കൂ നിങ്ങൾ സൂക്ഷിക്കണമെന്നാറ നരകത്തെ, അല്ലത്തി എങ്ങനെയുള്ള നരകം, ഉഗ്തത്ത് അത് ഒരുക്കപ്പെട്ടിരിക്കുന്നു, കാഫിനീൻ സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതായ നരകത്തെ നിങ്ങൾ കാത്തുകൊള്ളുക. ഇത് പറഞ്ഞത് ആരോടാ, മുഅ്മിനീങ്ങളോടാ. യായുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടാ മുഅ്മിനുകളോടാണ് പറഞ്ഞത്, സത്യനിഷേധിക്ക് വേണ്ടി ഒരുക്കിയതാണ് ഉള്ള നരകം, ആ നരകം നിങ്ങൾ സൂക്ഷിക്കണം. ചില മഹാന്മാരൊക്കെ പറയുന്നത് ഇത് ഖുർആനിലെ ഏറ്റവും ഗൗരവമുള്ള വിശ്വാസികളെ പേടിപ്പിക്കുന്ന ഒരായത്താണ്. കാഫിറുകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നരകത്തിലേക്ക് നിങ്ങൾ പോയി വരുന്നു, മുസ്ലിമായി പോയതിന്റെ പേരിൽ അയാൾ ചില കുഫറുകൾ ചെയ്തു പോകും, ആള് അള്ളാഹുവിനും പരലോകത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടാവും, പക്ഷെ ചില കുഫറുകളിൽ ചെത്തിപ്പോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചല്ലോ, ഒരാൾ നമസ്കാരത്തെ നിഷേധിച്ചാൽ അയാൾ ശരിക്ക് നമസ്കാരത്തിന്റെ ഒരു കാഫ്, നമസ്കാരത്തെ നിഷേധിക്കുമ്പോൾ അയാൾ ആ വിഷയത്തിൽ കാഫറായി തീരുകയാണ്. ഒരാൾ പലിശ വാങ്ങിയാൽ അത് ഹറാമു തിന്നുന്നേ ഉള്ളൂ, പക്ഷെ പലിശ വാങ്ങാവുന്നതാണ് എന്ന നിലപാട് ഒരാൾ സ്വീകരിച്ചാലോ അയാൾ കുഫറിൽ ചെന്ന് ചാടുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞ നിങ്ങൾ ഇത്തരം ഈ നിഷേധ അള്ള നിഷേധിച്ചതിനെ നിങ്ങൾ സ്വീകരിക്കുക വഴി നിങ്ങൾ കുഫ്രിലാണ് ചെന്ന് ചേർന്നത്, അതുവഴി നിങ്ങൾ എത്തപ്പെടുന്നത് കാഫറുകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നരകത്തിലാണ്. ആ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോളി, നരകത്തെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുകയും അവർക്ക് വേണ്ടി അള്ള നരകം ഒരുക്കിയിട്ടുണ്ട് എന്ന് ഗൗരവപൂർവ്വം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആയത്തിൽ ചെയ്യുന്നത്. തുടർന്ന് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, റസൂലിനെയും നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം, നിങ്ങൾക്ക് കാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. നിങ്ങൾക്ക് പരമമായ അനുസരണം അള്ളാഹുവിനോടാണ്. ആ അള്ളാഹു കൽപ്പിച്ചതിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് കൽപ്പിക്കുക. അതുകൊണ്ട് പ്രവാചകരെ നിരുപാധികൻ നമ്മൾ അനുസരിക്കും, പ്രവാചകനെയും അംഗീകരിക്കേണ്ടത്. അനുസരണക്കേടാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്. ഉഹുദ് യുദ്ധത്തിൽ അനുസരണക്കേടാണ് സംഭവിച്ചത്. പ്രവാചകന്റെ വിധിവിലക്കുകൾക്ക് നിങ്ങൾ വില കൽപ്പിക്കാതിരുന്നതാണ് ഈ പരാജയത്തിന്റെ മറ്റൊരു കാരണം. അപ്പോ അള്ളാഹുവിനെ അംഗീകരിക്കുന്നത് പോലെ തന്നെ പ്രവാചകനെയും അംഗീകരിക്കണം. പ്രവാചകൻ അംഗീകരിക്കാതിരുന്നാൽ അള്ളാഹുവിൻ അംഗീകരിക്കാതിരിക്കലാം. എന്നെ അംഗീകരിച്ചു അവർ അള്ളാഹുവിനെ അംഗീകരിച്ചു, ആരെന്നെ ധിക്കരിച്ചുവോ അവർ അള്ളാഹുവിനെ ധിക്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമ്മൾ ചില ആളുകൾക്കുണ്ട് അള്ളാഹുവിനെ റസൂലിനെ രണ്ടായി കാണാം. രണ്ടെന്നെയാണ് അടിസ്ഥാനപരമായ കൽപ്പനാധികാരത്തിന്റെ ഉടമസ്ഥ അധികാരം മുഴുവൻ അള്ളാഹുവിനാണ്. പക്ഷേ ആ അള്ളാഹു കൽപ്പിച്ചത് മാത്രം കൽപ്പിക്കുന്ന അതനുസരിച്ച് ദീന് നടപ്പാക്കാൻ വന്ന പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി. ആ അള്ളാഹു തആല തന്നെ പറഞ്ഞതാണ് പ്രവാചകൻ അംഗീകരിക്കണമെന്നത്. പ്രവാചകനെ ധിക്കരിച്ചവൻ യഥാർത്ഥത്തിൽ സത്യന് ശരിയായി തീരുമെന്ന് നിരവധി ആയത്തുകളിലൂടെ നമുക്ക് അതിലൂടെയൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പൊ പലിശയുടെ കാര്യത്തിൽ തന്നെ അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ആ വിഷയത്തിൽ അള്ളാഹു എന്തൊക്കെ അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചാൽ അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഈ അടിസ്ഥാനത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ അംഗീകരിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുക, അവരനുസരിക്കുക, എങ്കിൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. യഥാർത്ഥത്തിൽ ഇവിടെ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അംഗീകരിക്കാം വിമുഖത കാണിച്ചു. നിങ്ങൾ റസൂലിന്റെ നിർദ്ദേശങ്ങളെ തിരസ്കരിച്ചു. റസൂലിന്റെ കൽപ്പനയെ നിങ്ങൾ ധിക്കരിച്ചു. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചു പോയത് എന്നാണ് ശരിക്കും. തുടർന്ന് നിങ്ങൾ ധൃതിയിൽ മുന്നേറുക. പ്രധാനപ്പെട്ട ഒരു ആയത്താണ്, പലപ്പോഴും കാണാതൊക്കെ പഠിച്ച ആയത്തായിരിക്കും. പക്ഷെ ഈ പശ്ചാത്തലത്തിൽ ആയത്തിന്റെ ഘടന പഠിക്കുമ്പോഴാണ് ഏറ്റവും ശരിയായ രീതിയിൽ വരിക. ഒസാരിയോ നിങ്ങൾ ധൃതിയിൽ മുന്നേറുക, ഇലാ മഗ്ഫിറത്തിൻ പാപമോചനത്തിലേക്ക്, മിറപ്പിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള വജന്നത്തിൻ സ്വർഗത്തിലേക്കും, അർദുഹാദിന്റെ വിശാലത, അസ്സമാവാത്തു വല്ലർന്ന് ആകാശഭൂമികളോളമാകുന്നു, ഉഹിദ്ദത്ത് അത് ഒരുക്കപ്പെട്ടിരിക്കുന്നു, അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു, മുത്തഖീങ്ങൾക്ക്. ഒന്നുകൂടി, ഒസാരിയോ നിങ്ങൾ ധൃതിയിൽ മുന്നേറുക, ഇലാ മഗ്ഫിറത്തിൻ പാപമോചനത്തിലേക്ക്, മിറപ്പിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള വജന്നത്തിൻ സ്വർഗത്തിലേക്കും, അർദുഹാദിന്റെ വിശാലതയിലേക്കും, അസ്സമാവാത്തു അർദുഹാദിന്റെ വിശാലത, അസ്സമാവാത്തു വല്ലർദ് ആകാശഭൂമികളോളമാകുന്നു, മുത്തഖീൻ അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഇനി സത്യവിശ്വാസികളെ, ഈ ആയത്തുകളിലൂടെ ഈ യുദ്ധ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക സൊസൈറ്റി അങ്ങ് സ്ഥിതി ചെയ്യണമെന്ന ഒരുപാട് മൂല്യങ്ങൾ അവർക്ക് വിതരണം ചെയ്യുകയാണ്. അനുഭവത്തിലൂടെ അവർക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആദ്യ അള്ളാഹു തആല അവരോട് പറഞ്ഞു, യുദ്ധത്തിൽ ഇങ്ങനെ നിരാശരായി നിങ്ങൾ കഴിയുന്നില്ല, നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? നന്മയിലേക്ക് മുന്നേറണം, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ മുന്നേറണം. മാത്രമല്ല അള്ളാഹുവിന്റെ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറ്റം നടത്തണം. ആ സ്വർഗം അള്ളാഹു തആല മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാണ്. സാരിഖൂ എന്ന സൂറത്ത് എന്ന വേഗത്തിൽ മുന്നേറുക, സാബിഖൂ എന്നൊക്കെ പറഞ്ഞ പോലെ മുന്നേറ്റം എന്നർത്ഥത്തിലാണ്. കൂടുതൽ അങ്ങനെ പല ഭാഗത്തും സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും എന്ന് പറഞ്ഞിട്ട് വേറെയും ഭാഗത്ത് സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ് ഉഇത്തത ലില്ലദീന ആമനു ബില്ലാഹി വറസൂലി ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. സൂറത്തു ഹദീദിൽ അല്ലാഹു തആല ഇതേപോലെ തന്നെ വിശദീകരിക്കുന്നു. അവിടെ സാബിഖൂ എന്ന് പറഞ്ഞു നിങ്ങൾ മുന്നേറ്റം നടത്തുക. ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ദ്രുതഗമനം ചെയ്യുക, വേഗത്തിൽ മുന്നേറുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ലക്ഷ്യം ഭൗതിക താല്പര്യമല്ലല്ലോ. അള്ളാഹുവിന്റെ മഹത്തായ ഒരു വലിയ സമ്മാനമാകുന്ന നുസുല് വിരുന്നാകുന്ന ആ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി തീരുമാനിച്ച ആളുകളാണ് നിങ്ങൾ. ആ സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി വേഗത്തിൽ നിങ്ങൾ മുന്നേറുകയാണ് ചെയ്യേണ്ടത്, അതിനുവേണ്ടി നിങ്ങൾ ദ്രുതഗമനം ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തു, നിങ്ങൾ വലിയ അബദ്ധമാണ് ചെയ്തത്. ആ അബദ്ധത്തിന്റെ തക്കതായ ഭൗതിക ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. പക്ഷെ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ പാപമോചനത്തിലേക്ക് ഇനി നിങ്ങൾ മുന്നേറ്റം നടത്തുക. യുദ്ധം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങളും വിമർശനങ്ങളും വിശകലനങ്ങളും ഒക്കെ സ്വാഭാവികമായി ആ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് മൗഫിറത്തിന് വേണ്ടി വേഗം, നമുക്കല്ല എപ്പോഴാണ് അള്ളാഹ് നമ്മളെ വിളിക്കാന്നറിയില്ലല്ലോ, എപ്പോഴും ആ മൗഫിറത്തിന് വേണ്ടി നമ്മൾ ധൃതിപ്പിടിച്ചുകൊണ്ടേയിരിക്കണം. സത്യത്തിൽ ഒരു സത്യവിശ്വാസി ദുനിയാവിൽ ഇങ്ങനെ ഉയർന്ന് ജീവിക്കുന്ന ആളല്ല. അയാൾ വളരെ വേഗത്തിൽ വേഗത്തിൽ പണിയെടുക്കേണ്ട മനുഷ്യനാണ്. കാരണം എപ്പോഴാണ് അയാളുടെ അവസരം അവസാനിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മള് അസാലിമാമ കൊണ്ട് ഒരു കപ്പലിന് ഉദാഹരണം നമുക്ക് സൂചിപ്പിച്ചത്. അതായത് ഒരു കപ്പലിലെ യാത്രക്കാരെ പോലെയാണ് ഞാൻ, എപ്പോ വേണമെങ്കിലും ആ കപ്പിത്താൻ നമ്മളെ കരക്കടിപ്പിച്ചിട്ട് കരയിലേക്ക് വിട്ടതാ. പക്ഷേ നമ്മളോട് പറഞ്ഞത് കപ്പലിൽ ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കാൻ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ആ കപ്പൽ എപ്പ വേണമെങ്കിലും പുറപ്പെടാം. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും പുറപ്പെടാവുന്ന, പെട്ടെന്ന് പോകാവുന്ന ഒരു കപ്പലായതുകൊണ്ട് നമ്മൾ കരയിൽ നിന്ന് ഭക്ഷണ സാധനങ്ങളും സാധന സാമഗ്രികളും ശേഖരിക്കുമ്പോൾ എത്ര ധൃതിപ്പെട്ട് വേഗത്തിൽ ശേഖരിച്ച് ഒരുക്കൂട്ടുമോ അതുപോലെ ആയിരിക്കണം ദുനിയാവിൽ നമ്മുടെ ജീവിതം ചെയ്യും. അള്ളാഹുവിലേക്ക് നമ്മൾ ആരൊക്കെ പോകാൻ നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു പഠിതാവ് സുബൈദ ചാവക്കാട് അവർ അള്ളാഹുവിലേക്ക് പഠിക്കാൻ വലിയ ആവേശത്തോട് കൂടി നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ എനിക്കൊരു വലിയ അവസരമാണല്ലോ അള്ളാഹ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ വലിയ ആവേശത്തോട് കൂടി ക്ലാസ്സിൽ വന്നു സഹോദരി. അവർ അള്ളാഹുലേക്ക് യാത്ര തിരിച്ചു. ഇന്ന് രാവിലെ അല്ലെ ഇന്ന് രാത്രി സുബൈദ ടീച്ചർ എടയൂര് ഉക്കാട്ടിലുള്ള സുബൈദ ടീച്ചർ നമ്മളെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കും. നമ്മളെ ഈ ക്ലാസിന്റെ ഡയറക്ടറും കൂടിയായ അബൂദർ സാഹിബിന്റെ അമ്മായിയാണ്, അമ്മാവിന്റെ ഭാര്യയാണ്. അവര് അള്ളാഹു 55 വയസ്സുകാരാണ് ഇവരെ അള്ളാഹുലേക്ക് യാത്ര. അവരുടെ ഭർത്താവ് സുലൈമാൻ സാഹിബ് അബോധാവസ്ഥയിലാണ്. അള്ളാഹു താല അവർക്ക് മഹഫിറത്തും റഹമത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ, രോഗങ്ങളിൽ നിന്നുള്ള കത്ത് സംരക്ഷിക്കട്ടെ. നമ്മളൊക്കെ അവസ്ഥത, നമ്മളെ കൂട്ടത്തിൽ ആരെ പേരാണ് അടുത്ത ആഴ്ച പറയേണ്ടി വരിക, ഞാനാണോ പറയാ, അതെ അതിന്റെ പേര് നിങ്ങളാണോ പറയാ, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇത് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം വിശ്വസിച്ചാക്കിയ പോലെ ഒരു പൊതുഘടനയിൽ നമ്മൾ മനസ്സിലാക്കും. ജന്നത്തിന് സ്വർഗത്തിലേക്കാണ് നമ്മൾ ദ്രുതഗമനം ചെയ്യുന്നത്. നമ്മുടെ ലക്ഷ്യം സ്വർഗം നേടിയെടുക്കുക എന്നുള്ളതാണ്. ദുനിയാവ് ചെറുത് ലക്ഷണികമല്ലേ, നിസ്സാരമല്ലേ, വഞ്ചനാത്മകമല്ലേ. ആ പരലോകത്തെ സ്വർഗമാണ് ഇന്ത്യ. ഈ ഉഹുദ് യുദ്ധത്തിലൊക്കെ പറ്റിയ പരിക്കും ഉഹുദ് യുദ്ധത്തിൽ പറ്റിയ പരാജയമൊന്നും നിങ്ങൾ വിച്ചേത്താ പ്രയാസപ്പെടുന്ന ഉഹുദ് യുദ്ധത്തിൽ രക്തസാക്ഷികളായ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല, അവര് മരിച്ചുപോയവരൊന്നുമല്ലോ. വല്ല അഹിയാഹുമെന്ത് റബ്ബിയും വെറുതെക്കോൻ, അവർ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക്, ആ സ്വർഗം ആകാശഭൂമികളോളം വിശാലമാണ്, ആകാശഭൂമികളോളം പ്രവിശാലമായ പറഞ്ഞാൽ നമുക്കറിയാലോ, നമുക്ക് ദുനിയാവിൽ തന്നെ എത്രയും വിശാലമായ ഭൂമി ഒരുക്കി തന്നെങ്കിൽ അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിച്ച സത്യവിശ്വാസികൾക്ക് കോടാനുകോടി നക്ഷത്രകോളങ്ങളെ സൃഷ്ടിച്ച് അള്ളാഹു താല ഒരുക്കാൻ പോണ സ്വർഗം വർണ്ണിക്കാൻ പറ്റുമോ? അതൊരു വലിയ സ്വർഗം തന്നെയായിരിക്കും. അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സത്യവിശ്വാസികളായ ആളുകളുടെ നിങ്ങളുടെ സംഘങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അതിലാണ് നമ്മൾ നമ്മുടെ മുന്നേറ്റം ദ്രുതഗമനം നടത്തേണ്ടത്. ആ ആ ഒരു ഇതാണ് ഇവിടെ ഖുർആൻ പറഞ്ഞത്. നമ്മൾ ചെയ്തു പോയ പാപത്തിന് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചുകൊണ്ടേ ഇരിക്കുക. മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ദ്രുതഗമനം ചെയ്യുക. നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു പാപമോചനം നിങ്ങൾ അതേ വേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ നിസ്സാര ഭൗതികമായ നഷ്ടങ്ങളൊക്കെ പരിഹരിക്കാം. പക്ഷെ അള്ളാഹുവിനെ ധിക്കരിച്ചു പോയിരിക്കുന്നു നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചിരിക്കുന്നു. ആ റബ്ബിൽ നിന്നുള്ള പാപമോചനം നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ദ്രുതഗമനം ചെയ്തുകൊണ്ടിരിക്കണം. ജന്നത്തിൻ സ്വർഗത്തിലേക്കും അർദുഹ അതിന്റെ വിശാലത സമാവാത്ത് പോലെ ആകാശഭൂമികളോളം വിശാലമാണ്. വൈദ്യത്തിലിൽ മുത്തഖീൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ആ സ്വർഗത്തിലേക്ക് നമ്മള് ദ്രുതഗമനം ചെയ്യണം എന്നാണ്. അടുത്ത ആയത്ത് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ എടുത്താൽ തീരെയില്ല. അതേസമയം അതിനുള്ള കുറച്ച് കാലം വിശദമായി പറയേണ്ട ആയത്താണ്. അപ്പൊ ഈ ആയത്തുകളുടെ അർത്ഥം ഞാൻ ഒന്നും കൂടി, ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഉദ്യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു യുദ്ധ മുന്നണിയിലെ ഒരു നേരത്തെ യുദ്ധം കഴിഞ്ഞെങ്കിലും അതിനുശേഷം ഓരോ വിഷയത്തിലേക്കും ഇങ്ങനെ എടുത്തുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകനടക്കമുള്ള സമൂഹത്തെ അള്ളാഹു സംസ്കരിച്ച് അവരിൽ ചില മൂല്യങ്ങൾ വളർത്തിയെടുക്കുകയാണ്. നിങ്ങള് ഇതര ആ ശത്രു യുദ്ധം ചെയ്തവരോട് ശത്രുതയുടെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും മനസ്സല്ല നിങ്ങൾക്ക് അടിസ്ഥാനത്തിലൊക്കെ വിശദീകരിക്കുന്നു. ഇനിയും അവര് തങ്ങളുടെ പ്രബോധക സമൂഹമാണ്, പ്രബോധിതരാണ് എന്ന മനസ്സോടുകൂടി അവരോടുള്ള നിലപാടുകൾ നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, എല്ലാം അള്ളാഹുവിന്റെ ചില തീരുമാനത്തിന്റെ പുറത്തൊക്കെ നടക്കുള്ളൂ. നിങ്ങൾക്ക് ബദർ പോലെ ഇങ്ങനെ ജയിച്ചോളൊന്നൊന്നുമില്ല. അവ ചിലപ്പോ തിൽക്കല്ലാസ്തക്കാര് പറയുന്നുണ്ട്, ജയാപജയങ്ങൾ അള്ളാഹ് അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അതിന്റെ പിന്നിലൊക്കെ ചില ഉദ്ദേശങ്ങൾ ഉണ്ടാവും, ചില താല്പര്യങ്ങൾ ഉണ്ടാവും. ചില ആൾക്കാരെ രക്തസാക്ഷികളാക്കാൻ അന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അപ്പൊ ഉദ്യുദ്ധത്തിന്റെ ഒരു പരാജയത്തിൽ ആകെ എല്ലാം ചില തകർന്നു പോയി എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. ഇതൊക്കെ അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളുടെ ഭാഗമാണ്. ആകാശഭൂമികളിലുള്ളതൊക്കെ അള്ളാഹുവിനുള്ളതാണ്. അവരുദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കുക, അവരുദ്ദേശിച്ചവർ അവർ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യും. അതേസമയം നിങ്ങൾ ഒന്നാമതായി നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കുടികൂടിയിട്ടുള്ള ഭൗതിക താല്പര്യങ്ങൾ എടുത്തു കളയാൻ കഴിയണം. സമ്പത്തിനോടുള്ള പൂജ നിങ്ങൾ മാറ്റണം. സമ്പത്തിനേക്കാളൊക്കെ ഉപരിയായി അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ പൊരുത്തവുമാണ് നിങ്ങൾ നേടിയെടുക്കേണ്ടത്. അതുകൊണ്ട് പലിശയും മനുഷ്യരെ ചൂഷണം ചെയ്യണമെന്ന മനസ്സുമൊക്കെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യണം. സാമ്പത്തികമായ ഭൗതിക താല്പര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയവർക്ക് മാത്രമേ ഇസ്ലാമികമായി മുന്നേറാനും നന്മകളിൽ മുന്നേറാനും സാധിക്കുകയുള്ളൂ എന്ന നിലക്കാണ് എന്ന് പറഞ്ഞിട്ട് അള്ള പറഞ്ഞ ഗൗരവമുള്ള ആയത്തെ നമ്മൾ മനസ്സിലാക്കണം. സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കിയ ആ നരകത്തെ നിങ്ങൾ വിശ്വാസികളെ സൂക്ഷിക്കണം. സത്യനിഷേധിക്ക് വേണ്ടിയാണ് അല്ലാതെ ഒരുക്കിയത്, അവിടെ പോയി നിങ്ങൾ ചാടരുത്. നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നിഷേധത്തിന്റെ നിലപാടിലേക്ക് അറിയാതെ പോയാൽ നിങ്ങൾ ഞാൻ കാഫിറാന്ന് പ്രഖ്യാപിക്കൊന്നും വേണ്ട. പക്ഷെ അള്ളാഹുവിന്റെ ചില അടിസ്ഥാനങ്ങളെ നിങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ നിങ്ങളും കാഫിറായി തീരും. അവസാനം നിങ്ങളും ആ കാഫിറുകളെ പോലെ നരകത്തിൽ ചെന്ന് ഭരിക്കേണ്ടി വരും. സത്യനിഷേധം അതുകൊണ്ടാണല്ലോ കുറ്റവാളികളെയും നരകം ഒരുക്കിയിട്ടുണ്ട്. കാഫിർന്ന് മാത്രമല്ല കുറ്റവാളിക്കുണ്ട് നരകം. യാസിൻ സൂറത്തിൽ പറയുന്നുണ്ട് ഒന്താദുല്ലോ അയ്യുഹൽ മുജരിമുനെ, കുറ്റവാളികളെ മാറിയിരിക്കുന്നുണ്ടല്ലോ, കുറ്റവാളികളല്ല നരകത്തിലേക്ക് നയിക്കുന്നു. കുട്ടു തക്ഫുറുൻ, കുറ്റവാളികൾ നിഷേധത്തിന്റെ നിലപാടുകൾ സ്വീകരിക്കുക വഴി അവർക്കും നരകത്തിൽ ചെന്ന് ഭരിക്കേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ അംഗീകരിക്കണം, റസൂലിനെ പരിപൂർണമായി അംഗീകരിക്കണം. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹുവിനെയും ഖുർആനെയും മാത്രം അംഗീകരിച്ചാൽ മതി, റസൂലിനെ അംഗീകരിക്കണം എന്നുള്ള പോലെ വളരെ നിഷേധത്തിന്റെ നിലപാട് ചില ആളുകളെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർ ഭയപ്പെടണം. അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കാതെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല, അള്ളാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കാൻ കഴിയില്ല. ആരല്ലാഹുവിനെ റസൂലിനെ ധിക്കരിച്ചു അവർ വ്യക്തമായ വഴികേടിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും നിങ്ങൾ ദ്രുതഗമനം ചെയ്യുക, അതിലേക്ക് മുന്നേറുക. മുത്തഖീന, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്വർഗമായിരിക്കണം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങളുടെ ലക്ഷ്യമായി വരേണ്ടത്. അതിലപ്പുറമുള്ള ഒരു ഭൗതിക താല്പര്യവും നിങ്ങളുടെ മനസ്സിൽ വരേണ്ടതില്ല. ഇതൊക്കെ ദുനിയാവിലെ ഭൗതികമായ കാര്യങ്ങളും ഈ സമ്പത്തൊക്കെ വളരെ മത്താവും കലിയിൽ നിസ്സാരമാണ്, ക്ഷണികമാണ് എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാല്ലാ അടുത്ത വളരെ പ്രധാനപ്പെട്ട ആയത്തുകളാണ്. ആരാണ് ആ മുത്തഖീങ്ങൾ, എന്താണ് അവരുടെ നിലപാടുകൾ, എന്താണ് അവരുടെ സ്വമിത്ത്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ എന്നൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട, നമ്മളൊക്കെ അംഗീകരിക്കേണ്ട, നമ്മളൊക്കെ സ്വീകരിക്കേണ്ട ചില നിലപാടുകളും കാര്യങ്ങളും വിശദീകരിക്കുന്ന ആയത്തുകൾ ഇൻഷാല്ലാ അല്ലാഹു തആല തൗഫീഖ് നൽകിയാൽ നാളെ നമുക്ക് ആയത്തുകൾ പഠിക്കാം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥനയിൽ നമ്മൾ ഈ ഖുർആൻ ക്ലാസ്സിന് വലിയൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യത എന്താ പറഞ്ഞാൽ 10,000 ആളുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു മജ്ലിസ് ഈ നാടിനും ഈ സമൂഹത്തിനും ജനങ്ങൾക്കും വേണ്ടി കാര്യമായി ദുആ ചെയ്യണം. നമ്മൾ ഖുർആൻ പഠിച്ചിട്ടാണ്, 1 മണിക്കൂർ 1 മണിക്കൂർ ഖുർആൻ പഠിച്ചിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. ആ ദുആ ഹൃദയത്തിൽ നിന്നുള്ള ദുആ തന്നെയായിരിക്കും, അതിന് ഹൃദയത്തിൽ തട്ടി ആമീൻ പറയാൻ കഴിയണം. അതുകൊണ്ട് നമ്മൾ വളരെ കാര്യഗൗരവത്തോടു കൂടി റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വന്നുപെട്ടിരിക്കുകയാണ്. എന്തൊക്കെ റബ്ബ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവന്റെ പരമാധികാരം നമ്മളിങ്ങനെ ബോധ്യപ്പെടുത്തുകയാണ്, നമ്മുടെ നിസ്സാരത നമ്മളിങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റബ്ബിന്റെ മുമ്പിലല്ലാതെ നമുക്ക് ആരുടെ മുമ്പിലും കൈ നീട്ടാൻ കഴിയില്ല. നമ്മുടെ ഭരണാധികാരികൾക്കൊന്നും കേന്ദ്രത്തിലുള്ള ഭരണാധികാരികളൊന്നും യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ 1,000,000 ആളുകൾ മരിച്ചു വീഴാണ്, പക്ഷെ വേണ്ട പോലെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അറിയുന്നത്. ഈ രാജ്യത്തെ 100,000,000 ആളുകൾക്ക് ദിനേന രോഗം വന്നുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും വേണ്ട പോലെ നിലപാടുകൾ എടുക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് വേദനിപ്പിക്കുന്ന നമ്മളൊരു കാര്യം. പക്ഷെ നമുക്ക് ആകെ കൈനീട്ടാള് റബ്ബിനോട് തന്നെ. ഞാൻ രോഗിയായാൽ അതിനെ സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവേ നീ തന്നെയാണ്. അതുകൊണ്ട് സർവശക്തനായ നാഥ റബ്ബേ, ഞങ്ങളെ ഈ മഹാമാരിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ നാഥ. അള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ നാഥ. പടച്ചവരെ, ഞങ്ങൾ ലോക്ക്ഡൌണിലാണ്, വീണ്ടും ലോക്ക്ഡൌണിലാണ്, പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ട്രിപ്പിൾ ലോക്ക്ഡൌണിലാണ് പലരും. മാത്രമല്ല റെഡ് അലർട്ടുകളാണ്, ഞങ്ങളുടെ പ്രകൃതിപരമായ പ്രശ്നങ്ങളെല്ലാം നമ്മൾ അഭിമുഖീകരിക്കുന്നു. പടച്ചവനെ, എല്ലാ ദുരിതങ്ങളിൽ നിന്നും പല മുസീബത്തുകളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ നാഥ. കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ നാഥ. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സുബേദ ടീച്ചറടക്കം, അതെ സുബേദ ടീച്ചറും അതുപോലെ തന്നെ നിലത്തെ ആളും പേരും സുബേദ തന്നെയാണ്, രണ്ടുപേരുടെയും അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. അതേപോലെ രോഗങ്ങളിൽ വല്ലാതെ പ്രയാസപ്പെടുന്ന ഐ സി യുവിൽ പല ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ ഐ സി യുവിലുണ്ട്. എന്നെ മുഹമ്മദ് സാഹിബിനെ പോലുള്ള ആളുകൾ പലരുമുണ്ട്, പേരുകൾ ഞാൻ മുഴുവൻ പറയുന്നില്ല. ദുബൈ ടീച്ചറുടെ ഭർത്താവ് സുലൈമാൻ സാഹിബ് പലരും, ബാഹുവെ അവർക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകണേ, ഞങ്ങൾക്കൊന്നും ആ രോഗം വരാതെ കാത്തു സംരക്ഷിക്കണേ നാഥ. ഞങ്ങളുടെ ഈ ഖുർആൻ പഠനം പടച്ചോനെ ഞങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശിഫയാക്കണേ, പഠിച്ചവനെ ഈ ഖുർആൻ പഠനം ഞങ്ങളുടെ നരകമോചനത്തിന് കാരണമാക്കുമാറാകണേ. അള്ളാഹുവെ ഈ ഖുർആൻ പഠനം സ്വർഗപ്രവേശനത്തിന് വഴിയൊരുക്കണേ നാഥ. ഈ ഖുർആൻ പഠനം നിന്റെ നരകശിക്ഷയിലുള്ള മോചനമാക്കി മാറ്റണേ നാഥ. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ, മക്കളെ ഇണകളെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ നീ പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ നാഥ. സർവശക്തനായ നാഥ, ഞങ്ങളുടെ കഴിഞ്ഞ നോമ്പ് നീ സ്വീകരിക്കണേ നാഥ. ഞങ്ങളുടെ കർമ്മങ്ങൾ നീ കബൂലാക്കണേ നാഥ. ഖുർആൻ മുഴുവൻ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആൻ ലി ഖുലൂബിന ളിയാഅ വലി അബ്സാരിന ജലാഅ വലി അസ്ഖാമിന ദവാഅ വലി ദുനൂബിന മുമഖ്ഖിസ വലി നാരി മുഖല്ലിസ. അല്ലാഹുമ്മ നജ്നാ മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. അല്ലാഹുമ്മ ഫുല്ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ദഖൽനാ ഫീ ജന്നതിക നഖീം. അല്ലാഹുമ്മ ഇന്നാ നസ്തലിക ബി അസ്മാഇക ഹുസ്ന وصفاتك العلى ان تدفع عنا الوباء وان تكشف عنا البلاء. اللهم اكشف عنا قرونا, اللهم اكشف عنا قرونا, اللهم اكشف عنا قرونا عن بلادنا وعن بلاد المسلمين وعن العالمين اجمعين يا رب العالمين. اللهم انصر مجاهدين في فلسطين, اللهم انصر مجاهدين في فلسطين, اللهم انصر مجاهدين في فلسطين, اللهم دمر اعداءنا واعداء الدين, اللهم دمر اعداءنا واعداء الدين وشتت شملهم وفجق جمعهم يا رب العالمين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.